الحمد لله، الحمد لله رب العالمين، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആയാത്ത് ദർസെ ഖുർആൻ, ഖുർആൻ പഠന പരിപാടിയിലേക്ക് എല്ലാ സഹോദരി സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം ഒരു ഖുർആൻ പഠന യാത്ര ആരംഭിക്കുകയാണ്. പടച്ച തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ക്ലാസിന്റെ ആരംഭം എന്ന നിലയിൽ സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. പഠനത്തിന്റെ ആമുഖം എന്ന നിലയിൽ നമുക്ക് അഊദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം എന്ന പ്രാർത്ഥനയാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ പാരായണം അല്ലെങ്കിൽ പഠനം ആരംഭിക്കുമ്പോൾ ഔദു കൊണ്ട് ആരംഭിക്കുക എന്നത് സുന്നത്താണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തു നഹൽ 98-ാമത്തെ ആയത്തിൽ فَإِذَا قَرَأْتَ الْقُرْآنَ فَاسْتَعِذْ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. فإذا قرأت القرآن, നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, فاستعذ بالله, അല്ലാഹുവോട് നീ രക്ഷ തേടുക, من الشيطان الرجيم, ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ തേടുക. ഇങ്ങനെ സൂറത്തു നഹൽ 98-ൽ അല്ലാഹു തആല കൽപ്പന ശൈലിയിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. എന്നാൽ സാങ്കേതികമായി അഊദു ചൊല്ലുക എന്നത് സുന്നത്തായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ പ്രതിജ്ഞാബദ്ധനാണ് പിശാജ് എന്ന് നമുക്കറിയാം. പിശാജ് പല വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ബാധിച്ചുകൊണ്ടിരിക്കും. സ്വന്തം ദേഹേച്ഛയായിട്ട്, ദുരാഗ്രഹങ്ങളായിട്ട്, അഹന്തയും ഗർവവും അവിവേകവുമായിട്ട്, അതുപോലെ നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് സുഹൃത്തുക്കളായും ആത്മമിത്രങ്ങളായി ഗുണകാംക്ഷികളായി, അതല്ലെങ്കിൽ നമ്മെ വഴി നടത്തുന്നവർ എന്ന വ്യാജേന ആചാര്യന്മാരായിട്ടൊക്കെ നമ്മുടെ പിന്നാലെ പിന്തുടരാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിനെ ചെറുക്കാനുള്ള മാർഗങ്ങളിൽ ഖുർആൻ പഠിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടി നിലകൊള്ളേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അള്ളാഹുവിലുള്ള കറകളഞ്ഞ വിശ്വാസം തന്നെയാണ്. അതേപോലെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തെ യഥാവിധി ഉൾക്കൊള്ളുക, എങ്കിൽ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷ നേടാം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സഹായത്തിലുള്ള ഒടുങ്ങാത്ത പ്രതീക്ഷ ഉണ്ടായിരിക്കുക, എങ്കിൽ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശാചിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പഠിപ്പിച്ച ഒരു പ്രാർത്ഥന എന്ന നിലയ്ക്ക് തന്നെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്നത് ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഖുർആൻ പഠനത്തിൽ നിന്ന് പിശാജ് നിരന്തരം നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പല വഴികളിൽ പല വിധത്തിലുള്ള തിരക്കുകളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ട് ഇത് എനിക്ക് സാധ്യമല്ല എന്ന് നമ്മുടെ മനസ്സിൽ നിരന്തരം തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ പഠന പരിപാടി അല്പം ജാഗ്രതയോടെ അല്പം സാഹസം സഹിച്ചുകൊണ്ട് തന്നെ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പരിപാടിയാണ്. അതിനാൽ അഊദു ബില്ലാഹി മിനശ്ശൈത്താൻ റജീം വളരെ പ്രധാനമാണ്. ഖുർആൻ ആരംഭിക്കുന്നത് അഊദു കൊണ്ടാണെങ്കിൽ ഖുർആൻ അവസാനിക്കുന്നതോ മിൻ ശരിൽ വസ്വാസിൽ ഖന്നാസ് എന്ന സൂറത്തു നാസിൽ പിശാചിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടാണ്. ഇങ്ങനെ രണ്ട് മതിൽക്കെട്ടുകൾക്കകത്താണ് വിശുദ്ധ ഖുർആൻ ഉള്ളത് എന്ന് പറയാം. ആ ഒരു ജാഗ്രത ബോധം നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം എന്നതാണ് അൽ ഇസ്തിആദ അല്ലെങ്കിൽ ഈ രക്ഷതേടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ തുടർന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുർആൻ പാരായണ വേളയിൽ ബിസ്മി ഉച്ചരിക്കുക എന്നത് പ്രബലമായ സുന്നത്താണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അങ്ങനെയാണല്ലോ ഖുർആനിന്റെ ആരംഭം തന്നെ. സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക, ഇഖ്റ. അത് തന്നെയാണ് ദൈവനാമത്തിൽ വായിക്കുക, വായന ആരംഭിക്കുക എന്നതിന്റെ തെളിവായിട്ട് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം. സൂറത്തു നംല് 30-ാമത്തെ ആയത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ആയത്തായിട്ട് തന്നെ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. 114 സൂറകളിൽ സൂറത്തു തൗബ ഒഴികെയുള്ള എല്ലാ സൂറകളും ബിസ്മി കൊണ്ടാണ് ആരംഭിക്കുന്നത് എന്ന് കാണാം. സൂറത്തുൽ ഫാത്തിഹയില് ബിസ്മി ഒരു ആയത്തായിട്ട് തന്നെ ഗണിക്കപ്പെട്ടിട്ടുണ്ട് മറ്റു വീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും, സൂറത്തുൽ ഫാത്തിഹയിൽ മാത്രമാണല്ലോ ബിസ്മിക്ക് 1 എന്ന് നമ്പർ കൊടുത്തിരിക്കുന്നത്. മറ്റു സൂറകളിലൊന്നും അങ്ങനെ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഫാത്തിഹയിൽ 1-ാമത്തെ ആയത്ത് ബിസ്മി ആയിട്ടാണ് ഗണിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. ഖുർആൻ പാരായണവും പഠനവും മാത്രമല്ല എല്ലാ കാര്യങ്ങളും ബിസ്മി കൊണ്ട് ആരംഭിക്കുക എന്നത് ഏറെ ഗുണകരമായ കാര്യമാണ് എന്ന് കാണാം. എന്തിനാണ് ബിസ്മി ചൊല്ലുന്നത്? ബിസ്മിയും ഒരു പ്രാർത്ഥന തന്നെയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ പൊരുത്തവും പ്രതീക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനയാണ്. അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിൽ നിന്നാകുന്നു. അള്ളാഹുവിന്റെ അനുമതിയോടെ മാത്രമേ ആ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അതിന് പടച്ചതമ്പുരാന്റെ പൊരുത്തം തേടലാണ് യഥാർത്ഥത്തില് ബിസ്മി എന്ന് പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ അള്ളാഹുവിന്റെ സഹായം തേടലാണ് ബിസ്മി എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന മഹാ അനുഗ്രഹം, ഈ അനുഗ്രഹത്തെ നേടിയെടുക്കാൻ എനിക്ക് സാധിക്കണം, അതിന്റെ വഴിയിൽ എനിക്ക് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുർആനിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ ഉച്ചരിക്കുന്നതോടുകൂടിയിട്ട് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കും എന്ന് കാണാം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്ന വാചകത്തില് അള്ളാഹുവിന്റെ 3 നാമങ്ങൾ വരുന്നുണ്ടല്ലോ. 1 അള്ളാഹുവാണ്, 2-ാമത്തേത് അർ റഹ്മാനാണ്, 3-ാമത്തേത് അർ റഹീമാണ്. അള്ളാഹു എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ സത്താ നാമം, അവന്റെ ദാത്തിയായ ഗുണമാണ് അള്ളാഹ് എന്ന നാമത്തിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ അടിസ്ഥാനപരമായ സത്താപരമായ ഗുണമാണ് അത്. ഇലാഹിൽ നിന്നാണ് അള്ളാഹു എന്ന വാക്ക് രൂപപ്പെട്ടു വരുന്നത്. ആരാധന, അതുപോലെ അഭയം, ശാന്തി തുടങ്ങിയ ആശയങ്ങളൊക്കെയും ഇലാഹ് എന്ന വാക്കില് ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു എന്ന വാക്കിന്റെ ഒരു പ്രത്യേകത, മറ്റു ഭാഷകളിലൊന്നും ഇതിന് സമാനമായ പദം ഇല്ല എന്നുള്ളതാണ്. ഇൻഷാല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ നിരന്തരം ഇത്തരത്തിലുള്ള അടിസ്ഥാന പ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാവും. അള്ളാഹു അല്ലാത്ത മറ്റു നാമങ്ങളൊക്കെയും അള്ളാഹുവിന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ അവന്റെ വിശേഷണങ്ങൾ പറയുന്നവയാണ്. അർ റഹ്മാൻ, പരമകാരുണികൻ, അർ റഹീം, കരുണാനിധി തുടങ്ങിയ നാമങ്ങളൊക്കെയും ആ ഗണത്തിലാണ് ഉൾപ്പെടുന്നത്. അതേസമയം ബിസ്മിയിൽ തന്നെ അർ റഹ്മാൻ അർ റഹീം, കാരുണ്യവുമായി ബന്ധപ്പെട്ട 2 നാമങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്താ അതിന്റെ കാരണം? അള്ളാഹുവിന്റെ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭാവം കാരുണ്യമാണ് എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണമായിട്ട് പറയുന്നത്. കത്തബ അല നഫ്സിഹി റഹ്മ, കാരുണ്യം അവൻ തന്റെ ബാധ്യതയായിട്ട് സ്വയം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ അനാം 12-ാമത്തെ ആയത്തില് അല്ലാഹു തആല ഉണർത്തുന്നുണ്ട്. അർ റഹ്മാൻ എന്ന് പറയുമ്പോൾ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും, അഥവാ അള്ളാഹുവിന്റെ കാരുണ്യത്തിന് അർഹതയുള്ളവർക്കും അർഹതയില്ലാത്തവർക്കും ഒരുപോലെ കരുണ ചെയ്യുന്നവനാണ് അള്ളാഹു എന്നാണ്. എല്ലാവർക്കും കരുണ ചെയ്യാം, മനുഷ്യർക്ക് മാത്രമല്ല സകല ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിന് തന്നെയും അള്ളാഹുവിന്റെ കാരുണ്യം ഭവിച്ചുകൊണ്ടിരിക്കുന്നു. അർറഹീമോ കരുണാനിധി അഥവാ വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായിട്ട് അള്ളാഹു നൽകുന്ന കാരുണ്യമാണ്. പടച്ചവന്റെ കാരുണ്യം അതിന്റെ നൂറിൽ ഒരംശം മാത്രമാണ് അള്ളാഹു ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങൾക്കുമായിട്ട് നൽകിയിട്ടുള്ളത്. സൃഷ്ടികൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യം നൂറിൽ ഒരംശം മാത്രമാണെന്നാണ്. അപ്പൊ ബാക്കി 99 അള്ളാഹു തആല പരലോകത്ത് അവന് വഴിപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അതാണ് കരുണാനിധി എന്ന് പറയുമ്പോൾ പ്രത്യേക നിധി മാറ്റിവെച്ചിരിക്കുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തിലും അവന്റെ സ്നേഹത്തിലും അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വിശുദ്ധ ഖുർആൻ പഠന പാരായണങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഔദും ബിസ്മിയും മുൻനിർത്തിക്കൊണ്ട് നാം സൂറത്തുൽ ഫാത്തിഹയിലേക്ക് പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ മക്കി കാലഘട്ടത്തിൽ അവതരിച്ച സൂറയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിച്ചത് രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണല്ലോ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നത്. ഒന്ന് മക്കിയാണ്. മക്കി എന്ന് പറയുമ്പോൾ ഹിജ്റക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. മദനി ഹിജ്റക്ക് ശേഷമുള്ള കാലഘട്ടമാണ്. സൂറത്തുൽ ഫാത്തിഹ ഹിജ്റക്ക് മുമ്പുള്ള കാലഘട്ടത്തിലാണ് അവതരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അതുപോലെ സൂറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറയാ, അധ്യായം എന്നാണ് പൊതുവെ നമ്മൾ പറയാറുള്ളത്. അതിന് നൽകുന്ന വിശദീകരണം ബിസ്മി കൊണ്ട് വേർപെടുത്തപ്പെട്ട സൂക്തങ്ങളുടെ കൂട്ടം എന്നാണ്. ബിസ്മി കൊണ്ട് വേർപെടുത്തപ്പെട്ട സൂക്തങ്ങളുടെ കൂട്ടം, അതിനാണ് അധ്യായം എന്ന് പറയാം. 3 ആയത്ത് മുതൽ 286 ആയത്തുകൾ വരെയുള്ള സൂറകൾ ഖുർആനിലുണ്ട്. ഫാത്തിഹ ബിസ്മി ഉൾപ്പെടെ 7 ആയത്തുകളാണ് എന്ന് മനസ്സിലാക്കാം. ആയത്ത് എന്ന് പറയുമ്പോൾ വാക്കിന്റെ അർത്ഥം ദൃഷ്ടാന്തം എന്നാണ്, ദൃഷ്ടാന്തം തെളിവ് എന്നൊക്കെയാണ്. ഇവിടെ അതിനെയാണ് സൂക്തം എന്ന് നമ്മൾ പൊതുവെ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഓരോ സൂക്തവും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, സന്മാർഗത്തിന്റെ അടയാളമാണ് എന്നുകൂടി അതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരാൾക്ക് സന്മാർഗം പ്രാപിക്കാനുള്ള വഴി അതിലുണ്ട്. ഫാത്തിഹ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ആമുഖം എന്നാണ് അതിന്റെ അർത്ഥം. ഒരു ഗ്രന്ഥത്തിന് ആമുഖം ഉണ്ടാവുമല്ലോ, അതിൽ പറയാൻ പോകുന്ന വിഷയങ്ങളുടെ രത്ന ചുരുക്കം പറയില്ലേ, അതാണ് ശരിക്കും അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ പേരിന്റെ ഒരു പ്രത്യേകത ഫാത്തിഹ എന്ന വാക്ക് ഈ സൂറയിൽ ഇല്ല എന്നുള്ളതാണ്. മറ്റ് പല സൂറകളും അങ്ങനെയല്ല. അൽ ബഖറ ആ നാമം ആ സൂറയിൽ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതേസമയത്ത് അൽ ഫാത്തിഹ ഈ ഉള്ളടക്കം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഖുർആൻ എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖം എന്ന നിലക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന് കാണാം. വേറെയും 25 നാമങ്ങൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പറയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നാമങ്ങൾ, അത്രയും ശ്രേഷ്ഠമാണ് ഈ സൂറ എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഹദീസിൽ വന്ന ചില പേരുകൾ, ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ് ഗ്രന്ഥത്തിന്റെ ആമുഖം എന്ന പേരാണ്. മറ്റൊന്ന് ഉമ്മുൽ ഖുർആൻ, ഖുർആനിന്റെ മർമ്മം അടിത്തറ. ഉമ്മുൽ കിതാബ് വേദഗ്രന്ഥത്തിന്റെ അടിത്തറ. അതുപോലെ അസ്സബഉൽ മസാനി ഖുർആനിലും വന്നിട്ടുണ്ട്, ഹദീസിനും വന്നിട്ടുണ്ട്. ആവർത്തിക്കപ്പെടുന്ന, ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന 7 വചനങ്ങൾ എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാൻ, വലഖദ് ആതൈനാക സബഅൻ മിനൽ മസാനി വൽ ഖുർആനൽ അലീം, താങ്കൾക്ക് വിശുദ്ധ ഖുർആനും 7 ആവർത്തിത വചനങ്ങളും നൽകിയിട്ടുണ്ടല്ലോ എന്ന്. അപ്പൊ ഖുർആനിന് തന്നെ തുല്യമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് അത് മുൻനിർത്തിയിട്ട് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അത്രയും ശ്രേഷ്ഠമാണ് സൂറത്തുൽ ഫാത്തിഹ എന്നർത്ഥം. സൂറത്തുൽ ഫാത്തിഹ അവതരണ ക്രമം അനുസരിച്ചല്ല യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത് ഖുർആനില്. ഫാത്തിഹ എന്ന് പറയുമ്പോൾ തന്നെ ആമുഖമാണ്. ആമുഖം എന്ന നിലക്കാണ് ഈ സൂറ ഖുർആനിൽ 1-ാമത്തെ സൂറയായിട്ട് വന്നത്. അപ്പൊ ആദ്യം അവതരിച്ച സൂറകൾ ഏതൊക്കെയാണ്? സൂറത്തുൽ അലഖ്, സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുദ്ദസിർ. ഈ 3 സൂറകളുടെ ആദ്യ ഭാഗമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യഘട്ടത്തിൽ അവതരിച്ചത് എന്നാണ്. അതിനുശേഷമാണ് സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. എന്നാൽ ഫാത്തിഹയ്ക്കുള്ള ഒരു പ്രത്യേകത, സമ്പൂർണമായ സൂറ, ഒരു മുഴുവൻ സൂറ എന്ന നിലയ്ക്ക് ആദ്യമായി അവതരിച്ച സൂറ സൂറത്തുൽ ഫാത്തിഹ ആണ്. സമ്പൂർണമായി അവതരിച്ച അവസാന സൂറയോ സൂറത്തുൽ നസ്റാണ്, ഇദാജാ നസറുല്ലാഹി ആണ് എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സൂറ ഒരുപാട് പ്രത്യേകതകളുള്ള സൂറയാണ് എന്ന് നമുക്കറിയാം. ഖുർആനിന്റെ 1/3, ഖുർആനിന്റെ മൂന്നിൽ രണ്ട് എന്നൊക്കെ ഈ സൂറയെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ വിശ്വാസികൾ നമസ്കാരത്തിൽ 17 തവണ നിർബന്ധപൂർവം ഈ സൂറ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സുന്നത്ത് നമസ്കാരത്തിലും മറ്റുമായിട്ട് ദിനേന ആവർത്തിച്ച് നമ്മുടെ ആത്മാംശമായി മാറിയിട്ടുള്ള ഒരു സൂറ കൂടിയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലേക്കുള്ള ഒരു കവാടമാണ്, ഒരു പ്രവേശനമാണ് സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിന്റെ രത്ന ചുരുക്കം സൂറത്തുൽ ഫാത്തിഹയിൽ ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയാം. എന്താണ് ഖുർആനിന്റെ രത്ന ചുരുക്കം? ഇസ്ലാമിന്റെ രത്ന ചുരുക്കം തന്നെയാണ്. അവ തൗഹീദ്, റിസാല, ആഖിറ എന്ന് മൂന്ന് വാക്കുകളിൽ നമുക്ക് ചുരുക്കി പറയാൻ കഴിയല്ലോ. തൗഹീദ് ഏകദൈവത്വമാണ്, റിസാല പ്രവാചകത്വമാണ്, ആഖിറ പരലോകമാണ്. ഈ മൂന്ന് അടിസ്ഥാനങ്ങളും ഈ സൂറയിൽ വരുന്നുണ്ട് എന്ന് കാണാം. മാത്രമല്ല അള്ളാഹുവെ അറിഞ്ഞ് അംഗീകരിക്കാൻ, അള്ളാഹുവിന് വഴിപ്പെടാൻ ഉള്ള വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഈ സൂറയിൽ വരുന്നു. അള്ളാഹുവെ അറിഞ്ഞ് അംഗീകരിക്കാം, ആ നിലക്ക് അള്ളാഹുവെ പരിചയപ്പെടുന്നുണ്ട് ഈ സൂറ. അള്ളാഹുവിന് വഴിപ്പെടേണ്ട എങ്ങനെയാണ് എന്നുള്ള പ്രതിജ്ഞ ഈ സൂറയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സന്മാർഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഈ സൂറയിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഫാത്തിഹയിലെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് മുഴുവൻ ഖുർആനും എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഫാത്തിഹയിലെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് മുഴുവൻ ഖുർആനും എന്ന് പറയുമ്പോൾ ഈ സൂറയും ഈ സൂറയിലെ പ്രാർത്ഥനയും എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് ആലോചിച്ച് നോക്കും. ഈ സൂറയുടെ ശ്രേഷ്ഠതയായിട്ട് ഹദീസിൽ വന്ന ഒരു പ്രയോഗം അഅ്ളമു സൂറ, ഈ സൂറ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ സൂറയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ഫാത്തിഹ പോലെ ഒരു സൂറ തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ ഇനി ഖുർആനിൽ തന്നെയോ വേറെയില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, അതിന്റെ ശ്രേഷ്ഠത തൗറാത്തിലോ സബൂറിലോ ഇഞ്ചീലിലോ ഖുർആനിൽ തന്നെയോ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായ വേറൊരു സൂറയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇത്രമാത്രം ശ്രേഷ്ഠതയുള്ള സൂറ. മാത്രമല്ല നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ആ ഉച്ചരിക്കുന്ന വാക്കുകൾക്ക് അതേ സമയത്ത് തന്നെ ഉത്തരം നൽകപ്പെടുന്നു എന്നത് ഈ സൂറയുടെ ഒരു പ്രത്യേകതയാണ്. നമസ്കാരം എനിക്കും എന്റെ അടിമക്കുമിടയിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല ഖുദ്സിയായ ഹദീസിലൂടെ ഉണർത്തുന്നുണ്ടല്ലോ. അങ്ങനെ അൽഹംദുലില്ല പറയുമ്പോൾ എന്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, അർറഹ്മാനിർ റഹീം പറയുമ്പോൾ എന്റെ അടിമ എന്നെ വാഴ്ത്തി പറഞ്ഞിരിക്കുന്നു, മാലിക് യൗമിദ്ദീൻ പറയുമ്പോൾ എന്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇയാക്കൻ അബുദ് ചൊല്ലുമ്പോൾ ഇത് എനിക്കും എന്റെ അടിമക്കുമിടയിലുള്ള കരാറാണ്. ഇങ്ങനെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ തന്നെ പടച്ച തമ്പുരാനതിന് മറുപടി പറയാണ്. ആലോചിച്ച് നോക്കൂ, അള്ളാഹുവുമായി സംവദിക്കാൻ, പടച്ചവനായിട്ട് വർത്താനം പറയാൻ, പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുവാൻ അങ്ങേയറ്റം കൊതിക്കുന്നവരാണ് നമ്മൾ. അവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാനെ അടുത്ത് നിന്ന് അനുഭവിക്കാനുള്ള അവസരം സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തുടർന്ന് സൂറത്തുൽ ഫാത്തിഹിൽ ബിസ്മി ഒന്നാമത്തെ ആയത്താണെന്ന് പറഞ്ഞു. എങ്കിൽ രണ്ടാമത്തെ ആയത്ത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് സർവസ്തുതിയും, റബ്ബിൽ ആലമീൻ സർവലോക നാഥനായ അള്ളാഹുവിന് സർവസ്തുതിയും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഹംദ് സ്തുതിയാണ്. അൽഹംദ് എന്ന് പറയുമ്പോഴോ അവിടെ അലിഫ്ലാം ചേരുമ്പോൾ അതിന് പ്രത്യേകമായ ആശയം വരും. അത് ആരാണോ പറയുന്നത് അയാളാണ് അതിന്റെ വിശദീകരണം നൽകുന്നത്. ഇവിടെ അൽഹംദ് എന്ന് പറയുമ്പോൾ സർവസ്തുതി, സ്തുതികളത്രയും എന്നാണ്. എല്ലാ നിലയിലുമുള്ള സ്തുതി, അതിന് അർഹൻ അള്ളാഹു ആകുന്നു എന്നാണ് ഉദ്ദേശം. ഹംദ് എന്ന് പറഞ്ഞാല് കേവലമായ ഒരു പ്രശംസ അങ്ങനെ ഉണ്ടല്ലോ, തൊലിപ്പുറമയുള്ള ഒരു ഭംഗി വാക്ക് പറയുക എന്നതല്ല ഹംദ്. അല്ലെങ്കിൽ ഒരാളെ അഭിനന്ദിക്കുക അല്ലെങ്കിൽ മതിപ്പ് പ്രകടിപ്പിക്കുക, ഇതൊന്നുമല്ല ഹംദിന്റെ ആശയം. മറിച്ച് ഹംദ് എന്ന് പറഞ്ഞാല് അതില് പ്രാർത്ഥനയുണ്ട്, അത് മഹത്വത്തിന്റെ അംഗീകാരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ അടിമ ഉടമയോട് നന്ദി പ്രകടിപ്പിക്കുന്ന വഴി കൂടിയാണ് അത്. അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനാണ് സ്തുതി എന്നല്ല, അള്ളാഹു മാത്രമാണ് സകല സ്തുതികൾക്കും അർഹൻ എന്നാണ്. പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ പലരെയും സ്തുതിക്കുന്നുണ്ട്, കൂട്ടത്തിൽ പടച്ച തമ്പുരാനെ സ്തുതിക്കുന്നു എന്നതല്ല. അൽഹംദുലില്ലാ, സ്തുതിക്ക് അർഹൻ അള്ളാഹു മാത്രം. അപ്പൊ എന്താ അതിൽ വരുന്നത്? ഏകദൈവത്വത്തിന്റെ ഒരു അടിത്തറയാണ്, അവന് മാത്രം അവകാശപ്പെട്ടത് എന്ന നിലക്കാണ് ആ പ്രയോഗം. അൽഹംദ് സ്തുതി വചനവും അത് പ്രാർത്ഥനയുമാണ് എന്ന് കാണാം. ഹദീസിൽ വന്നിട്ടുണ്ട് അഫ്ളു ദിക്കർ ലാ ഇലാഹ ഇല്ലല്ല അല്ലെ. ദിക്കറുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ല ആണെങ്കിൽ അഫ്ളു ദുആ അൽഹംദുലില്ലാ. ദുആകളിൽ പ്രാർത്ഥനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലയാണ് എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു. അപ്പൊ അൽഹംദുലില്ല ഒരു പ്രാർത്ഥന കൂടിയാണ്. ഖുർആനില് അൽഹംദുലില്ല കൊണ്ട് തുടങ്ങുന്ന സൂറകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. ഫാത്തിഹ, അതുപോലെ പിന്നീട് സൂറത്തുൽ കഹഫ്, അതുപോലെയുള്ള സൂറകൾ ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഹംദിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട യാതൊന്നുമില്ല, ഹദീസാണ്. ഹംദിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊന്നുമില്ല. അള്ളാഹുവെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാത്ത കാര്യങ്ങൾ അപൂർണമാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഹംദും സലാത്തും കൊണ്ടാണല്ലോ പ്രാർത്ഥന ആരംഭിക്കുന്നത്. ആ നിലയ്ക്ക് ഹംദ് വളരെ പ്രധാനമാണ്. സ്തുതി മനുഷ്യർക്ക് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് നൽകാമോ? സാധ്യമല്ല. മനുഷ്യനെ നമുക്ക് പ്രശംസിക്കാം, അഭിനന്ദിക്കാം, അർഹതയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പ്രശംസിക്കേണ്ടതുണ്ട്. മനുഷ്യരെ അർഹതയുള്ള കാര്യത്തില് പ്രശംസിക്കുമ്പോ അപ്പോഴും നമ്മൾ അള്ളാഹുവെ തന്നെയാണ് സ്തുതിക്കുന്നത്. കാരണം ആ മനുഷ്യന് ആ കഴിവ് നൽകിയത് അള്ളാഹു ആണല്ലോ. ആ നിലയ്ക്ക് അള്ളാഹു തന്നെയാണ് നമ്മൾ സ്തുതിക്കുന്നത് എന്ന് പറയാം. അള്ളാഹുവെ എന്തുകൊണ്ട് സ്തുതിക്കണം? ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ മറുപടികൾ സൂറത്തുൽ ഫാത്തിഹ നമുക്ക് നൽകുന്നുണ്ട്. അതിന് നാല് കാരണങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ പറയുന്നത് എന്തുകൊണ്ട് അള്ളാഹുവെ സ്തുതിക്കണം. അതിൽ ഒന്നാമത്തെ കാരണം അവൻ റബ്ബുൽ ആലമീനാണ് എന്നതാണ്. അവൻ റബ്ബുൽ ആലമീനാണ്, സർവലോക രക്ഷിതാവാകുന്നു അള്ളാഹു എന്നതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് സ്തുതികൾ അത്രയും അവന് മാത്രം. റബ്ബ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്, അതുപോലെ പരിപാലകൻ, നാഥൻ, യജമാനൻ, ഉടമസ്ഥൻ, ഉന്നതൻ, ഇങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ ഖുർആൻ തന്നെ പ്രയോഗിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. സംരക്ഷകൻ, അതുപോലെ പടിപടിയായി വളർത്തുന്നവൻ എന്നൊക്കെയുള്ള ആശയങ്ങളിൽ റബ്ബ് എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കുന്നു. ആലം, ലോകം എന്നാണ് അർത്ഥം. ആലം അതിന്റെ ബഹുവചനമാണ്. ആലമീൻ അല്ലെങ്കിൽ ആലമൂൻ എന്നത് ബഹുവചനാണ്. ലോകർ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ ലോകങ്ങൾ എന്നർത്ഥമുണ്ട്. ലോകത്ത് ജീവിക്കുന്ന സകലരും അതുപോലെ സകല ലോകങ്ങളും. അപ്പൊ ലോകങ്ങൾ എന്നും ലോകർ എന്നും അൽ ആലമീൻ എന്ന വാക്കിന് അർത്ഥം പറയാം. അഥവാ അള്ളാഹു അല്ലാത്ത, പടച്ചോനല്ലാത്ത സകല ചരാചരങ്ങളുമാണ് അൽ ആലമീൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശം. സർവലോകത്തിന്റെയും സ്തുതിക്ക് അർഹതയുള്ളത് അള്ളാഹു മാത്രമാകുന്നു. അതാണ് അൽഹംദുലില്ലാഹി റബ്ബുൽ ആലമീൻ. റബ്ബുൽ ആലമീനാണവൻ എന്നതുകൊണ്ടാണ് അള്ളാഹുവെ നാം സ്തുതിക്കുന്നത്. അതാണ് ഒന്നാമത്തെ കാരണം. റബ്ബുൽ ആലമീൻ സകല പ്രപഞ്ചങ്ങളുടെയും നാഥൻ എന്നാണ്. ആ കാഴ്ചപ്പാടിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു തആല ആ റബ്ബുൽ ആലമീനായ തമ്പുരാൻ റസൂലിനെ അയച്ചപ്പോ അത് റഹ്മത്തുല്ലിൽ ആലമീനായി അല്ലെ, സകല ലോകത്തിനും ആഗോള പ്രവാചകൻ. ഖുർആൻ അവതരിപ്പിച്ചപ്പോഴോ അത് ദിക്റുല്ലിൽ ആലമീൻ എന്നാണ്, സകല ലോകങ്ങൾക്കുമുള്ള ഉത്ബോധനമായിട്ട് ഖുർആൻ മാറുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ അൽ ആലമീൻ എന്നത് വളരെ വ്യാപകമായ ഒരു പ്രയോഗമാണ്. റബ്ബ് എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാറ്റിനെയും അതിവിശദമായിട്ട് സൃഷ്ടിക്കുക മാത്രമല്ല, നിരന്തരം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് റബ്ബ് എന്നത്. സാധാരണ നമ്മൾ പറയാറില്ലേ, കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നവര് അതിനെ നിലനിർത്തുവാൻ, അതിനെ പരിപാലിക്കുന്നവരല്ല. അത് ചിലപ്പോൾ മുന്നോട്ട് ചെന്ന് പെട്ടെന്ന് അത് വീണുടഞ്ഞു പോകും. പക്ഷെ അല്ലാഹു ഇങ്ങനെയാണ്, അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, അങ്ങനെയാണ്. എല്ലാത്തിനെയും സൃഷ്ടിച്ച് ചൊവ്വാക്കി എല്ലാത്തിനും മാർഗദർശനം നൽകി ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും കൃത്യമായ അളവിൽ ഒരുക്കിക്കൊടുത്ത് സംരക്ഷിക്കുന്നവർ എന്ന ആശയം കൂടി റബ്ബ് എന്ന വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അള്ളാഹുവെ പരിചയപ്പെടുത്തുന്നിടത്തൊക്കെ റബ്ബ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക, സബ്ഹ് ഇസ്മ റബ്ബിക, യാ അയ്യുഹൻ നാസ് ഉഅബ്ദു റബ്ബക്കും. ആദ്യമായിട്ട് പഠിച്ചവൻ മനുഷ്യരെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ റബ്ബ് കൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, അവിടെയൊക്കെ റബ്ബിൽ തുടങ്ങുന്നതിന് പ്രത്യേകമായ കാരണമുണ്ട്. നമ്മുടെ ജീവിതത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അള്ളാഹു, അവനാണ് നമ്മുടെ ജന്മത്തിന്റെ നിമിത്തം എന്ന ആശയത്തിലാണ് റബ്ബിനെ ചേർത്ത് പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് അള്ളാഹു സ്തുതിക്കപ്പെടണം എന്നതിന്റെ ഒന്നാമത്തെ കാരണം അവൻ റബ്ബുൽ ആലമീനാണ് എന്നതാണ് എന്ന് നമുക്ക് ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മുടെ മുമ്പിൽ ഈ സകല പ്രപഞ്ചങ്ങളും കടന്നു വരികയാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചതും നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളും എല്ലാം ചേർത്ത് വെച്ച് അൽഹംദുലില്ലാ, പടച്ചോനാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദിബോധത്തിന്റെ, പ്രാർത്ഥനയുടെ എല്ലാ ഭാവങ്ങളും അതില് പ്രകടമാകുന്നതായിട്ട് കാണാം. തുടർന്ന് എന്തുകൊണ്ട് അള്ളാഹു സ്തുതിക്കണം? അവൻ അർറഹ്മാൻ, പരമകാരുണികനാണ്, അർറഹീം, കരുണാനിധിയാണ് എന്നതാണ് രണ്ടും മൂന്നും കാരണങ്ങൾ. അവന്റെ റഹ്മത്ത് നിരന്തരം നമ്മിൽ അവൻ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാ കാരണം. അർറഹ്മാൻ എന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെ വിശാലതയാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നാണ്. എല്ലാവരിലും, സകല സൃഷ്ടികളും, മനുഷ്യർക്ക് അഖിലവും, വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എന്ന് പറഞ്ഞു. സകല സൃഷ്ടികളും എന്ന് പറഞ്ഞാല് സമുദ്രത്തിന്റെ ആഴങ്ങളിലെ മത്സ്യങ്ങൾ, പർവ്വത ശിഖരങ്ങളിലെവിടെയോ പാറമടക്കുകളിൽ കഴിയുന്ന നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പുഴുവോ ഉറുമ്പോ, ഏതിനും ഈ റബ്ബ് ഒരേ സമയത്ത് അനുഗ്രഹങ്ങൾ ചൊരിയുന്നു, കരുണ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അവൻ അർറഹ്മാനാണ്, കാരുണ്യത്തിന്റെ വിശാലതയാണ്. അതോടൊപ്പം അവൻ അർറഹീമാണ് എന്ന് പറയുമ്പോഴും അവൻ കാരുണ്യത്തിന്റെ ആഴമാണ്. നമ്മൾ കടലിനെ കുറിച്ച് പറയുമ്പോൾ കടൽ ഒരേ സമയം വിശാലമാണ്, അതേപോലെ ആഴങ്ങളുള്ളതുമാണ്. അതിന്റെ വിശാലതയിൽ നമുക്ക് നീന്തി തുടിക്കാം, യാത്ര ചെയ്യാം. ആഴങ്ങളിലേക്ക് ഊളിയിട്ടാൽ നമുക്ക് മുത്തുകളും പവഴങ്ങളും വാരിയെടുക്കാം എന്നുള്ളതാണ്. ഈ കാരുണ്യത്തെ അള്ളാഹു നിരന്തരം പ്രകടിപ്പിക്കുന്നു, അവനത് ഒളിച്ചു വെച്ചിട്ടില്ല. നമ്മൾ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാതെ മാറ്റിവെക്കും, പക്ഷെ അള്ളാഹു അവൻ നിരന്തരം നമുക്ക് മുമ്പിൽ അത് പ്രകടിപ്പിക്കുകയും വർഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമാണ് നമ്മൾ പരസ്പരം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സ്നേഹം എന്ന് നമുക്ക് കാണാം. നമ്മുടെ ജീവൻ, നമ്മുടെ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ നമ്മുടെ പരസ്പര സ്നേഹം, തെറ്റ് സംഭവിച്ചാലും ശിക്ഷിക്കാതെ, അതുപോലെ തന്നെ ഉടനെ തന്നെ ദേഷ്യപ്പെട്ട് കോപിച്ച് നശിപ്പിച്ച് കളയാതെ വീണ്ടും സ്വന്തത്തെ ശുദ്ധി ചെയ്തെടുക്കാൻ അവസരം നൽകുന്ന റഹ്മാൻ എത്ര മഹത്വമുടയവനാണ് അല്ലെ? ആലോചിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ നിലനിൽക്കാൻ അർഹതയുണ്ടോ? ചിന്തിച്ചു നോക്കിയാല് മനുഷ്യർ ചെയ്യുന്ന തെറ്റുകളുടെ അടിസ്ഥാനത്തില് ഈ ലോകം എന്നോ നശിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷെ പടച്ച തമ്പുരാൻ അതിനെ നിലനിർത്തുന്നത് അവന്റെ മഹത്തായ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അതിനാൽ അൽഹംദുലില്ലാ, അവനാണ് സർവസ്തുതിയും എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിച്ച് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യണം. അപ്പൊ അള്ളാഹുവിന് സ്തുതി, അതിന്റെ ഒരു കാരണം അവൻ റബ്ബുൽ ആലമീനാണ് എന്നതാണ്. രണ്ടാമത്തെ കാരണം അവൻ അർറഹ്മാനാണ്, സകലരോടും കരുണ ചെയ്യുന്നവനാണ്. മൂന്നാമത്തെ കാരണം അവൻ കരുണാനിധിയാണ് എന്നുള്ളതാണ്. ഖുർആൻ അത് സംബന്ധമായിട്ട് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ, കൂടുതൽ പഠിക്കുമ്പോൾ ഒരുപാട് വിവരങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാത്തിനെയും മികച്ചു നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആ നിലയ്ക്ക് തന്നെ അള്ളാഹുവെ സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് നമുക്കറിയാം ഈ കാരുണ്യത്തിന്റെ ദീൻ അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലെ? തീവ്രവാദവും ഭീകരതയും ഒക്കെ മുദ്രയടിക്കപ്പെടുന്ന ഒരു കാലം. ഇവിടെ എങ്ങനെയാണ് അള്ളാഹു കാരുണ്യവാനാകുന്നത്, അള്ളാഹുവിന്റെ ദീൻ കാരുണ്യത്തിന്റെ ദീനാകുന്നത്? അത് സ്വീകരിച്ചിരിക്കുന്ന അതിന്റെ വക്താക്കളായ വിശ്വാസി സമൂഹം കാരുണ്യത്തിന്റെ വക്താക്കളാകുന്നത് എന്നത് സമൂഹത്തെ അനുഭവിപ്പിക്കാൻ നമുക്ക് കഴിയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയിൽ അതിന്റെ വിശദീകരണങ്ങൾ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ അതുവഴി ഒരു ഉറുമ്പിന്റെ ജാഥ കടന്നു പോകുമ്പോൾ അത് കെടുത്തിക്കളയാൻ പറയുന്നുണ്ട്. കാരണം അവർ നശിച്ചു പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഉണർത്തുന്നത് കാണാം. തള്ളക്കോഴിയുടെ, തള്ളപ്പക്ഷിയുടെ അടുക്കൽ നിന്ന് അതിന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വന്നപ്പോ അതിനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോയി വെക്കും, ആ തള്ളപ്പക്ഷി പ്രയാസപ്പെടുന്നുണ്ടാകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നുണ്ട്. അതുപോലെ തന്നെ പരസ്പരം കാരുണ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉണർത്തുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെയും പേരമക്കളെയും ചേർത്ത് പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. അപ്പോ അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്, എനിക്ക് ഒരുപാട് മക്കളുണ്ട്, ഞാൻ ആരെയും അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പടച്ചോൻ താങ്കളുടെ മനസ്സിൽ നിന്ന് കാരുണ്യം എടുത്തു കളഞ്ഞതിന് ഞാനെന്ത് ചെയ്യാനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്. കാരുണ്യം എന്നത് പ്രായോഗികമായിട്ട് പ്രകടിപ്പിക്കപ്പെടേണ്ട മഹത്തായ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുമ്പോൾ അതോട് ചേർത്ത് നാം മനസ്സിലാക്കേണ്ടത് ആ നാമങ്ങൾ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിലൂടെയാണ് അത് പൂർണ്ണമായും പ്രകടമാവുക. അതേസമയം അവന്റെ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് നമ്മിലും ആ ഗുണങ്ങളുടെ അംശങ്ങൾ ഉണ്ട്, അത് വികസിപ്പിച്ചെടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു കാരുണ്യവാനാണ്. അള്ളാഹുവോട് കാരുണ്യത്തിന് വേണ്ടി നമ്മൾ തേടുമ്പോൾ നമ്മുടെ കാരുണ്യം, നമ്മുടെ മനസ്സിലെ കാരുണ്യം ജീവികൾക്ക് നമ്മൾ പങ്കുവെക്കേണ്ടതില്ലേ? അത് വളരെ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. വഇല്ലം തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചോനെ, നീ ഞങ്ങളോട് കരുണ ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകും എന്ന് ആദി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെ പടച്ചോന്റെ കാരുണ്യം ഇല്ലെങ്കിൽ നാശമാണ്, നഷ്ടമാണ് എന്ന് ബോധ്യം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമ്മിൽ നിക്ഷേപിച്ച കാരുണ്യം പരസ്പരം പങ്കുവെക്കാൻ നമുക്കും സാധിക്കേണ്ടതില്ലേ എന്നത് വളരെ പ്രധാനമാണ്. ഇനി അൽഹംദുലില്ല, സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്നതിന്റെ നാലാമത്തെ കാരണം എന്താ ഖുർആൻ പറയുന്നത്? മാലിക് യൗമിദ്ദീൻ എന്നതാണത്. മാലിക് ഉടമസ്ഥൻ, യൗം ദിനം, അദ്ദീൻ പ്രതിഫലം, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ എന്നാണ്. അള്ളാഹു സ്തുതിക്കപ്പെടാൻ അർഹനാണ് എന്നതിന്റെ നാലാമത്തെ കാരണമായിട്ട് ഖുർആൻ എടുത്തു പറയുന്നത്. മാലിക് എന്ന വാക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്റെ അധീനതയിൽ, തന്റെ ഉടമസ്ഥതയിൽ ഉള്ള ഒന്നിനെ മറ്റാരുടെയും ശുപാർശ കൂടാതെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവനാണ് മാലിക്. നമ്മൾ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ മാലിക്കാണോ? അല്ല. നമ്മുടെ ശരീരം നമുക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ലല്ലോ. ഞാൻ ഇന്ന് മുതൽ കണ്ണുകൊണ്ട് കാണുന്നില്ല, മൂക്കുകൊണ്ടാണ് കാണുന്നത് എന്ന് തീരുമാനിച്ചാൽ സാധ്യമല്ല. അതിനാൽ നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിന്റെ മാലിക്കല്ല, ഉടമസ്ഥനല്ല. നമ്മുടെ ഭൂമി, നമ്മുടെ വീട്, ഇതൊക്കെ നമ്മുടേതാണോ? അല്ല, മറിച്ച് നമ്മുടെ ഗവൺമെന്റിൻ്റെതാണെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം നമ്മൾ അവർക്ക് നികുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ താമസിക്കുന്നതിന്. അതിനാൽ നമ്മൾ അതിൻ്റെയും മാലിക്കല്ല. അപ്പൊ മാലിക്കാവുന്നത് തന്റെ അധികാരത്തിലുള്ളതിനെ മറ്റാരുടെയും അനുവാദമോ ശുപാർശയോ കൂടാതെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവനാണ് മാലിക് എന്ന് പറയുന്നത്. മനുഷ്യർക്ക് കർമ്മഫലം നൽകുന്ന ആ നാളില് മറ്റാർക്കും യാതൊരു അധികാരവും ഉണ്ടാവില്ല. ഇതാണ് ഇവിടെ മാലിക് കൊണ്ട് ഉദ്ദേശം. അള്ളാഹുവിന് മാത്രമായിരിക്കും അധികാരം. ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നിന്റെ അധികാരം? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, സകലം അടക്കി ഭരിക്കുന്ന ഏക ഛത്രാധിപതിയായ അള്ളാഹുവിന് മാത്രമാണ് എന്ന് അന്ന് മഹ്ഷർ മുഴുവനും മറുപടി നൽകുമല്ലോ. ആ നിലയ്ക്ക് അവനാണ് പരമാധികാരം. ഈ ലോകത്തിന്റെ അധികാരവും അവന് തന്നെ അല്ലേ? പിന്നെന്താണ് പരലോകത്തിന്റെ പ്രതിഫല ദിനത്തിന്റെ ഉടമ എന്ന് മാത്രം പറഞ്ഞത്? അങ്ങനെ പറയാൻ കാരണം ഈ ലോകത്ത് അള്ളാഹു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് എന്നതാണ്. അവൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അതിനാൽ അവൻ അവന്റെ ഉടമാവകാശം പൂർണ്ണമായും ഇവിടെ നടപ്പാക്കുകയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നടപ്പാക്കുകയില്ല, ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവന്റെ അധികാരം അടിച്ചേൽപ്പിക്കാൻ അവൻ തീരുമാനിച്ചിട്ടില്ല. കാരണം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവിടെ അങ്ങനെയല്ല. അവിടെ അവന്റെ തീരുമാനമനുസരിച്ച് മാത്രമാണ് എന്തും സംഭവിക്കുള്ളൂ. ഒരാൾക്കൊരു വാക്ക് പറയണമെങ്കിൽ പോലും അള്ളാഹുവിന്റെ അനുവാദം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പൊ എന്തുകൊണ്ട് അള്ളാഹുവിന് സർവസ്തുതി എന്ന ചോദ്യത്തിന് നാലാമത്തെ ഉത്തരം അവൻ മാലിക് യൗമിദ്ദീനാണ്, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനാണ് എന്നതാണ്. അതിനെന്തിനാ അള്ളാഹു സ്തുതിക്കുന്നത്? പരലോകത്തിന്റെ അടിത്തറ എന്തിനാണ് പരലോകം എന്ന ചോദ്യത്തിന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന മറുപടി എന്താ? അതിന്റെ മറുപടി നീതി എന്നതാണ്. യഥാർത്ഥ നീതി പുലരാനുള്ള സംവിധാനമാണ് പരലോകം. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ നിലയ്ക്ക് നീതി നടപ്പിലാക്കുന്ന അള്ളാഹു അവനാണ് സർവസ്തുതിയും. അതിനു വേണ്ടിയിട്ട് ഈ ലോകത്തെ തന്നെ അവൻ ഇല്ലാതെയാക്കുകയാണ്. ഒരു നാൾ എല്ലാം അവസാനിപ്പിക്കും, എന്നിട്ട് മറ്റൊരു ലോകം സൃഷ്ടിക്കും, എന്നിട്ട് ഈ സകല മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിച്ച് മഹ്ഷറിൽ ഒരുമിച്ചു കൂട്ടും. അവിടെ വെച്ച് ഓരോ മനുഷ്യനെയും വളരെ കൃത്യമായി വിചാരണ നടത്തിയിട്ട് അവൻ നീതി നടപ്പിലാക്കും എന്നതുകൊണ്ടാണ്. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്ന് ചോദിക്കുന്നില്ലേ? വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായ വിധികർത്താവ് അലൈസല്ലാ, അല്ലാഹു അല്ലയോ? അതെ, അല്ലാഹു തന്നെയാണ്. ബല വ അന അലാ ദാലിക മിനശ്ശാഹിദീൻ, ഞാൻ അതിന് സാക്ഷികളിൽപ്പെട്ടവനാണ് എന്ന് നമ്മൾ ഏറ്റുപറയും ആ ആയത്ത് കേൾക്കുമ്പോൾ. കാരണം അള്ളാഹുവിലൂടെ മാത്രമേ വിധി പൂർണ്ണമാവൂ. ഈ സമകാലിക ലോകത്ത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കേൾക്കേണ്ടി വന്ന ഒരുപാട് വിധികൾ അവയൊക്കെയും അനീതി നിറഞ്ഞതാണ് എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. പല വിധത്തിലുള്ള കൃത്രിമങ്ങളും നിയമത്തിന്റെ പഴുതുകളും ഉപയോഗിച്ചിട്ട് അനീതി നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അക്രമികൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലുള്ള വിധികൾ ലോകത്ത് നിരന്തരം സംഭവിക്കുകയാണ്. അതിനാൽ സത്യസന്ധമായ നീതി ലഭിക്കണമെങ്കിൽ പരലോകം എന്ന സംവിധാനം കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് ആർക്കാണ് എന്ന ചോദ്യത്തിന് അവൻ മാലിക് യൗമിദ്ദീനാണ്, അതുകൊണ്ടാണ് അള്ളാഹുവിന് സർവസ്തുതി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ പരലോക ബോധം ജീവിതത്തിന്റെ തന്നെ അടിത്തറയാണല്ലോ. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുക മാത്രമല്ല, സംരക്ഷിക്കുക മാത്രമല്ല, നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ഓരോ കർമ്മങ്ങളും. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് കൂടെ ഇല്ലാതെ, നിരന്തരം നിരീക്ഷിക്കുന്ന ആ സംവിധാനങ്ങൾ കൂടെ ഇല്ലാതെ ഒരു വാക്ക് പോലും ഒരാളും ഉച്ചരിക്കുന്നില്ല. അത്രമാത്രം റെക്കോർഡഡ് ആണ് നമ്മുടെ ജീവിതം മുഴുവനും. അപ്പൊ ജീവിതത്തിന്റെ ഉത്തരവാദിത്വ ബോധം വളരെ കൃത്യമായിട്ട് പരലോക ബോധം നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. അത് വളരെ പ്രധാനമാണ്. ഒരു വാക്ക് പറയുമ്പോൾ, നോക്കുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ, ഇടപാടുകൾ നടത്തുമ്പോൾ എപ്പോഴും അവിടെ ഇതെങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നതിനെ കുറിച്ചുള്ള അസ്വസ്ഥതയും ബേജാറും കണിശതയും ഉത്തരവാദിത്വ ബോധവും മാലിക് യൗമിദ്ദീൻ അംഗീകരിക്കുന്ന ഈ ദിനത്തിന് ഒരു നാഥനുണ്ട്, അങ്ങനെ ഒരു ദിനം വരാൻ പോകുന്നു എന്ന് തിരിച്ചറിയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ കോടതി പിരിയുന്ന സമയത്ത് എല്ലാ വിചാരണയും കഴിഞ്ഞ് സകലർക്കും അവരവരർഹിക്കുന്ന പ്രതിഫലങ്ങൾ ലഭിച്ച് കോടതി പിരിയുന്ന സമയത്തും അൽഹംദുലില്ലാണല്ലോ അവിടെ എല്ലാവർക്കും പറയാനുണ്ടാ. അൽഹംദുലില്ലാ പറഞ്ഞുകൊണ്ടായിരിക്കും പിരിയുന്നത് എന്നാണ്. ശിക്ഷിക്കപ്പെട്ട ആളും അൽഹംദുലില്ലാണ് പറയാ. എന്താ കാരണം? ഞാൻ ചെയ്തതിന്റെ ഫലമാണ് എനിക്ക് ലഭിച്ചത്, എന്നോട് അള്ളാഹു അനീതി ചെയ്തിട്ടില്ല എന്ന ബോധം അയാൾക്കും ഉണ്ടായിരിക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അദ്ദീൻ എന്ന വാക്ക് നമ്മൾ ഒന്നുകൂടി വിലയിരുത്തി പഠിക്കേണ്ട ഒരു വാക്കാണ്. ദീൻ എന്ന് കേൾക്കുമ്പോൾ, സാധാരണ ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ മതം എന്നാണ് മലയാളത്തിൽ നമ്മൾ പ്രയോഗിക്കാറുള്ളത്. അത് വളരെ പരിമിതമായ ഒരു വാക്കാണ്. മതം എന്ന വാക്കിന് മലയാളം ഡിക്ഷണറിയിൽ അഭിപ്രായം എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇസ്ലാം ഒരു മതമാകുന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു അഭിപ്രായമാണ്. വേറെയും പല അഭിപ്രായങ്ങൾ ലോകത്തുണ്ട്, കൂട്ടത്തിൽ ഒരു അഭിപ്രായം. അങ്ങനെയാണോ? അങ്ങനെയല്ലല്ലോ ഇസ്ലാം. ഇസ്ലാം ദൈവിക ജീവിതക്രമമാണ്. അതുകൊണ്ട് അതിൽ പിന്നെ അഭിപ്രായങ്ങളൊന്നുമില്ല. അത് സമ്പൂർണമായ വിജയത്തിലേക്ക് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ജീവിതക്രമമാണ് എന്ന് മനസ്സിലാക്കാം. ദീന് എന്ന വാക്ക് ഖുർആനിൽ തന്നെ പല ആശയങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ആധിപത്യം, അതുപോലെ അനുസരണം, ജീവിത വ്യവസ്ഥ, വിചാരണ, നിയമം, പ്രതിഫലം തുടങ്ങിയ ആശയങ്ങളിലൊക്കെയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ദീൻ എന്നത് ഒരു സമ്പൂർണമായ ഒരു ഇസ്ലാമിക വ്യവസ്ഥയെ പ്രതിനിധീകരിക്കുന്ന സംവിധാനമാണെന്ന് പറയുന്നത്. ഒരു ഇസ്ലാമിക സാമൂഹ്യ ജീവിതക്രമമുണ്ടല്ലോ, അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സമ്പൂർണമായ ഒരു പ്രയോഗമാണ് ഖുർആനിൽ ആ നിലയിലൊക്കെ വന്നിരിക്കുന്നു. ഭക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് ഒന്നില്ലേ, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, സൂറത്തുൽ മായിദയിൽ അള്ളാഹു തആല ഹലാൽ ഹറാം ഭക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ദീനിനെ നിങ്ങൾക്ക് ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ദീൻ സിവിൽ നിയമമാണെന്ന് പറയാം. അതുപോലെ സൂറത്തു നൂറില് അസ്സാനിയത്തു വസ്സാനി എന്ന് പറഞ്ഞ് വ്യഭിചാരികൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത് അവിടെയും ദീന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്നിടത്ത് നിങ്ങൾ ഒരു ഇളവും കാണിക്കരുത് എന്ന് പറയുന്നു. അവിടെ ദീൻ ക്രിമിനൽ നിയമമായിട്ട് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും സ്പർശിക്കുന്ന ഒരു പ്രയോഗം തന്നെയാണ് ദീൻ എന്ന വാക്ക്. അതേസമയം ഇവിടെ പ്രതിഫലം എന്ന ആശയത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്, മരണാനന്തര പ്രതിഫലം. കർമ്മ ഫലം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് എന്നല്ലേ, ഒന്ന് ഭൗതികമായിട്ടുള്ള ഫലമാണ്, മറ്റൊന്ന് ധാർമ്മികമായ ഫലമാണ്. ഭൗതിക ഫലം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കാം. 100 രൂപക്ക് ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ പ്രയോജനം എല്ലാവർക്കും ഒരുപോലെയാണ്. ആ 100 രൂപ ഒരാൾ അധ്വാനിച്ച് നേടിയതായാലും മോഷ്ടിച്ചെടുത്തതായാലും ഒരുപോലെ ആയിരിക്കും ഇവിടെ അതിന്റെ ഫലം. പക്ഷെ പരലോകത്തെത്തുമ്പോഴോ അതിന് രണ്ട് ഫലമാണ്. അധ്വാനിച്ച് നേടിയവന് അതിന്റെ പ്രതിഫലമാണ്, മോഷ്ടിച്ചെടുത്തവനോ അതിന്റെ ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരിക എന്ന് മനസ്സിലാക്കാം. അപ്പൊ അതിനാൽ പ്രതിഫലം എന്നത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ്. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ നൽകുന്നതുമാണ് പ്രതിഫലം എന്നത്. കാരണം ഒന്ന് പുഞ്ചിരിച്ചാൽ, ഞാൻ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ, മറ്റൊരു സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുമ്പോൾ അതിനെനിക്ക് അള്ളാഹു പ്രതിഫലം നൽകും എന്ന പ്രതീക്ഷയാണ്. അല്ലാതെ ആരെയെങ്കിലും സോപ്പിട്ട് വശപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ ചിരിക്കുന്നത്, അത് അള്ളാഹുവിങ്കൽ പ്രതിഫലാർഹമായ പുണ്യകർമ്മമാണ്. ഇങ്ങനെ വളരെ സൂക്ഷ്മമായ ഒരു സെക്കൻഡ് മാത്രം നീണ്ടു നിൽക്കുന്ന നന്മകളാണെങ്കിൽ പോലും അവിടെയൊക്കെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന വിശ്വാസിയുടെ മനസ്സ് എത്ര നിർമ്മലമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അയാളുടെ മനസ്സിൽ ആരെക്കുറിച്ചും പകയോ വിദ്വേഷമോ ഉണ്ടാകുന്നില്ല. അള്ളാഹുവിങ്കൽ അതെങ്ങനെ പ്രതിഫലിക്കും എന്ന് ആലോചിച്ച് മാത്രമാണ് അയാൾ തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അള്ളാഹു വിന്നാണ് അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നാലാമത്തെ കാരണമാണ് അവൻ മാലിക് യൗമിദ്ദീനാണ്. അങ്ങനെ ഒരു നാൾ വരുന്നുണ്ട്, ആ നാളിനെ പ്രതീക്ഷിച്ച് കഴിയുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ദൈവദാസൻ അവന്റെ മനസ്സിൽ എന്നും കൊണ്ടു നടക്കുന്ന ഒരു മഹാസ്വപ്നമാണിത്. അതിനാൽ അൽഹംദുലില്ല, അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതി. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹുവിന് സ്തുതി എന്ന ചോദ്യത്തിന് 4 മറുപടി നമുക്ക് കിട്ടി. 1, അവൻ റബ്ബുൽ ആലമീൻ ആയതുകൊണ്ട്. 2, അവൻ അർറഹ്മാൻ ആയതുകൊണ്ട്. 3, അവൻ അർറഹീം ആയതുകൊണ്ട്. 4, അവൻ മാലിക് യൗമിദ്ദീൻ ആയതുകൊണ്ട് എന്നതാണ്. സൂറത്തുൽ ഫാത്തിഹ ശരിക്കും നമ്മൾ ഓതുമ്പോ ഉണ്ടല്ലോ, നമ്മൾ സ്വയം പ്രേരിതരായിട്ട്, ആരും നമ്മെ നിർബന്ധിച്ചിട്ടല്ലല്ലോ ഫാത്തിഹ നമ്മൾ ഓതുക. പഠിക്കുന്ന കാലത്ത് അത് ചൊല്ലിപ്പഠിച്ചു എന്നത് ശരിയാണ്. നമസ്കാരത്തിൽ ഫാത്തിഹ ഫർളാണ്, നമുക്കറിയാം ഫാത്തിഹ നമസ്കാരത്തിലെ ഫർളിൽ പെട്ടതാണ്. ഫാത്തിഹ ഓതാത്തതിന് നമസ്കാരം ഉണ്ടാവില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഒരാൾ ഫാത്തിഹ ഓതുന്നത് സ്വയം പ്രേരിതനായിട്ടായിരിക്കണം. അള്ളാഹുവെ കണ്ടെത്തുക, ജീവിതത്തിന്റെ ഏതൊക്കെയോ തിരക്കുകളിൽ നിന്ന് നമ്മൾ നമസ്കാരത്ത് പ്രവേശിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ, അള്ളാഹുവെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിച്ച് അവൻ റബ്ബുൽ ആലമീനാണ്, സകല പ്രപഞ്ചങ്ങളുടെയും നാഥനായ പരമകാരുണികനും കരുണാനിധിയുമായ പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്ന് അള്ളാഹുവെ നമ്മിലേക്ക് കൊണ്ടുവന്ന് പരിപൂർണമായും അവന്റെ അർശിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുകയാണ് ശരിക്കും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമസ്കാരത്തിൽ എനിക്ക് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് നമ്മൾ സങ്കടം പറയും. ശരിക്കും അള്ളാഹുവിന്റെ അർശിന്റെ മുമ്പിൽ എത്തിച്ചേരാണ് നമ്മൾ. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പടച്ചോനെ പ്രാപിക്കുകയാണ് ഫാത്തിഹ ഉച്ചരിക്കുമ്പോൾ. അങ്ങനെ സ്വയം പ്രേരിതനായി അള്ളാഹുവെ കണ്ടെത്തുക, എന്നിട്ട് ആ അള്ളാഹുവെ തിരിച്ചറിയുക, എന്നിട്ട് അവനെ സാക്ഷ്യപ്പെടുത്തുക, എന്നിട്ട് അവന്റെ മുമ്പിൽ ചില പ്രതിജ്ഞകൾ നടത്തുക, തുടർന്ന് അള്ളാഹുവോട് എനിക്ക് സന്മാർഗം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. പരമമായ ലക്ഷ്യം ഹിദായത്ത് നേടി അവങ്കിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇങ്ങനെ പ്രാർത്ഥന എന്ന നിലയ്ക്ക് ഫാത്തിഹയെ നമ്മൾ സമീപിക്കുമ്പോൾ, ശരിക്കും സൂറത്തുൽ ഫാത്തിഹയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് തീർത്ഥയാത്ര നടത്തുകയാണ്. അതിവൈകാരികമായ ഒരു തലം ഇതിലുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടെത്തി, അവനെ തിരിച്ചറിഞ്ഞു, അവന്റെ ഗുണവിശേഷങ്ങൾ അറിഞ്ഞു, അവനെനിക്ക് നൽകുന്ന കാരുണ്യത്തെ കുറിച്ച് മനസ്സിലാക്കി, അങ്ങനെ പരലോകത്ത് അവൻ എനിക്ക് രക്ഷ നൽകും എന്ന് പ്രതീക്ഷ അർപ്പിച്ച് അവന് പരിപൂർണമായും വിധേയരായിക്കൊണ്ട് ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ നിശ്ചയിക്കുന്നു എന്നതാണ് ഫാത്തിഹയുടെ മഹത്വം എന്ന് മനസ്സിലാക്കാം. പാരായണം ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവെ അങ്ങനെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് അല്ലെ. മറ്റാരും നിർബന്ധിച്ചിട്ടല്ല, സ്വയം പ്രേരിതനായി അള്ളാഹുവെ സാക്ഷ്യപ്പെടുത്താണ്. അള്ളാഹു ആണ് ഈ സൂക്തങ്ങൾ അവതരിപ്പിച്ചത് എന്നതിനാൽ അള്ളാഹു അവനെ തന്നെ സ്വയം സ്തുതിക്കുകയാണ് ഇവിടെ എന്ന് ഖുർആൻ മുഫസ്സിലുകൾ പറയുന്നുണ്ട്. അള്ളാഹു സ്വയം സ്തുതിക്കുന്നു. അങ്ങനെ സ്തുതിക്കാൻ പാടുണ്ടോ? നമ്മൾ ആരെങ്കിലും സ്വന്തത്തെ സ്തുതിക്കുമോ? പക്ഷെ അള്ളാഹുവിന് അതിനുള്ള അർഹതയുണ്ട് അല്ലേ? അള്ളാഹുവിന് അതിനുള്ള അർഹതയുണ്ട്. കാരണം അവൻ സകല പ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന അനുഗ്രഹത്തിന്റെ നിമിത്തമാണ്. അതിനാൽ അള്ളാഹുവെ തന്നെ സ്തുതിക്കുന്നു. പിന്നെ അടിമകൾ, ദാസന്മാരെന്ന നിലയ്ക്ക് അവന്റെ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മൾ അള്ളാഹുവെ സ്തുതിച്ച് അവനോടുള്ള നന്ദി ബോധത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുമാത്രമല്ല, അള്ളാഹു തആല അവന്റെ നന്മകൾ, അവന്റെ മഹത്വങ്ങൾ സ്വയം വെളിപ്പെടുത്തുന്നു എന്നും പറയാം. അവൻ റബ്ബുൽ ആലമീനാണെന്ന് അവൻ തന്നെയാണ് പറയുന്നത്. അവൻ അർറഹ്മാനും അർറഹീമുമാണെന്ന് അവൻ തന്നെയാണ് പറയുന്നത്. അവൻ അൽ മുത്തക്കബ്ബിർ കൂടിയാണല്ലോ അല്ലെ. സ്വന്തം വലിപ്പം പ്രകടിപ്പിക്കാൻ അർഹതയുള്ളവനാണ് അള്ളാഹു. സ്വയം പെരുമ നടിക്കല്ല, ഉള്ളത് പ്രകടിപ്പിക്കാൻ അർഹതയുള്ളവനാണ് അള്ളാഹു. മനുഷ്യനത് സാധ്യമല്ല, കാരണം നമ്മുടേത് എന്ന നിലയ്ക്ക് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമുക്കറിയാം. അതിനാൽ അങ്ങനെ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധ്യമല്ലല്ലോ, നമുക്കങ്ങനെ അഹങ്കരിക്കാൻ സാധ്യമല്ല. അതേസമയം അള്ളാഹുവിന് അവന്റെ വലിപ്പം, അവന്റെ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അർഹതയുണ്ട്. ആ നിലയ്ക്ക് അള്ളാഹു സ്വയം സംസാരിക്കുന്നു. അതേ സമയത്ത് നമ്മൾ അള്ളാഹുവെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സ്വയം അള്ളാഹുവെ ഉൾക്കൊള്ളുന്നു എന്ന ആശയവും ഇതിന് വരുന്നുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ഈ ആയത്തുകൾ ദിക്റും ദുആവുമാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ എടുത്തു പറയുന്നു. സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാർത്ഥന തന്നെയാണ് അല്ലെ. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യൽ സുന്നത്തായ കാര്യമാണല്ലോ. ഫാത്തിഹയും അതുപോലെ മുഅവ്വിദത്തൈനി ഒക്കെ പാരായണം ചെയ്തിട്ട് കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവുക എന്നത് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതിയാണ്. രാത്രിയുടെ ഉറങ്ങുന്ന വേളയിലെ എല്ലാ ഷിർറുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം കൂടിയായിരിക്കും അത്. ആ നിലയില് സൂറത്തുൽ ഫാത്തിഹയെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ നമ്മുടെ മനസ്സിന് സമാധാനവും കുളിരും നൽകുന്ന, അള്ളാഹുവിന്റെ നിരന്തര സാമീപ്യം അനുഭവിക്കാൻ കഴിയുന്ന വിധത്തില് ഫാത്തിഹയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇനി വരാൻ പോകുന്ന ആയത്തുകള്, തൊട്ടടുത്ത ആയത്ത് ഇയ്യാക നഅബുദു, അതിൽ ഈ അള്ളാഹുവെ തിരിച്ചറിഞ്ഞ അവന്റെ ദാസൻ അവന് മുമ്പിൽ നടത്തുന്ന മഹത്തായ രണ്ട് പ്രതിജ്ഞകളാണ് അതിൽ വരാൻ പോകുന്നത്. തുടർന്ന് 6-7 സൂക്തങ്ങൾ പ്രാർത്ഥനയാണ്, പടച്ചവനോട് ഹിദായത്തിന് വേണ്ടി തേടിക്കൊണ്ടുള്ള പരമമായ വിജയം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന പ്രാർത്ഥനയാണ് തുടർന്ന് വരുന്നത്. സൂറത്തുൽ ഫാത്തിഹ നമ്മൾ നിരന്തരം പാരായണം ചെയ്യുന്ന, അർത്ഥം പലപ്പോഴും കേട്ടിരിക്കാവുന്ന സൂറയാണ്. അതേസമയം നമ്മുടെ ആത്മാവിലേക്ക് ഈ സൂറയുടെ ചൈതന്യത്തെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇൻഷാഅല്ലാഹ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഖുർആനിലെ വ്യത്യസ്ത സൂറകളിലൂടെ നമ്മൾ കടന്നു പോകും ഇൻഷാഅല്ലാഹ്. ഇത് ഒരു യാത്രാ സംഘമാണ്, അള്ളാഹുവിന്റെ കലാമിലൂടെ തീർത്ഥയാത്ര നടത്തുന്ന ഒരു സംഘമാണ് നമ്മുടേത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ ഈ യാത്ര പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരുപാട് സഹോദരങ്ങൾ ഈ മഹത്തായ സംരംഭത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഇതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ 30 മാസക്കാലം കൊണ്ട് എന്താണ് എന്റെ പടച്ചോന് എന്നോട് പറയാനുള്ളത് എന്നതിനെ കുറിച്ച് ആലോചിച്ച് ബോധ്യപ്പെടാനുള്ള അവസരമാണിത്. അതിനാൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ പരമാവധി ഈ സംരംഭത്തോട് ചേർത്ത് നിർത്തിയിട്ട് ഖുർആനിന്റെ ആശയം ഒരാവർത്തിയെങ്കിലും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനുള്ള അവസരം നമുക്ക് ലഭിക്കണം. പടച്ചോനെ ആ നിലയില് ഈ ദർസ ഖുർആൻ എന്ന ഈ പരിപാടിയോട് ചേർന്ന് നിൽക്കാനും നിന്റെ കലാമിനെ അറിയാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ നിന്റെ കലാം ഉൾക്കൊണ്ട് ജീവിതം നയിക്കുവാൻ, അത് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബെ. പടച്ചവനെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണമേ നാഥ. കൂടുതൽ വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. പടച്ചവനെ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് റബ്ബെ. എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. ക്യാൻസർ സംബന്ധമായ അസുഖത്താൽ പ്രയാസപ്പെടുന്ന ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രത്യേകം ഒരാൾ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ ബന്ധുമിത്രാദികളിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കളും ബന്ധുമിത്രാദികളായ പലരും രോഗാവസ്ഥയിലാണ് റബ്ബെ. എല്ലാവർക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഈ മഹാമാരിയുടെ കാലത്ത് വീണ്ടും അത് പടരുന്നു എന്നുള്ള വേദനാജനകമായ ഭയപ്പെടുത്തുന്ന വാർത്തകൾ വീണ്ടും നമ്മൾ കേൾക്കുകയാണ്. റബ്ബെ, ഈ പരീക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റബ്ബെ. ഈ പരീക്ഷണത്തെ അതിജീവിക്കാനുള്ള സബറും തവക്കുലും ഈമാനും നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. ഖുർആനിന്റെ വഴിയിൽ, ദീനിന്റെ വഴിയിൽ മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ റബ്ബെ. പടച്ചവനെ, ഈ പഠന മാർഗത്തിൽ ഞങ്ങൾ അനുഭവിക്കാനിടയുള്ള എല്ലാ പ്രയാസങ്ങളെയും നീ തട്ടി നീക്കണേ റബ്ബെ. ഈ ഒരു മണിക്കൂർ സമയം ഖുർആനിന് വേണ്ടി മാറ്റിവെക്കാൻ തൗഫീഖ് നൽകണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും നാളെ നിന്റെ ജന്നാത്തിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله